الحمد لله، الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا، وصلى الله على محمد وعلى آله وصحبه أجمعين. سنهم الله سهودري سهودرين ماري، السلام عليكم ورحمة الله. آيات درس قرآن. قرآن آشيا پڑھنا پریباڑی لیکن إلا سهودرين غليم ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാനിന്റെ ദിനരാത്രങ്ങൾ ഏറ്റവും ഫലപ്രദമായി നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിച്ചു. അള്ളാഹു നമ്മിലേക്ക് നിയോഗിച്ച അനുഗ്രഹങ്ങളുമായി നിയോഗിച്ച മഹാ അതിഥിയെ നാം ഇന്ന് തിരിച്ചയക്കുകയാണ്. പടച്ച തമ്പുരാൻ നമ്മുടെ എല്ലാ സുഹൃതങ്ങളും സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം സൂറത്തു ആലി ഇമ്രാനിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 115 വരെയുള്ള ആയത്തുകളുടെ ആശയങ്ങളാണ് നാം മനസ്സിലാക്കിയത്. സത്യവിശ്വാസം സ്വീകരിച്ച വേദക്കാരുടെ സവിശേഷതകളാണ് അവസാനമായിട്ട് നാം ഉൾക്കൊണ്ടത്. ലൈസു സവാ, വേദക്കാരെ ഖുർആൻ നിശിതമായി വിമർശിച്ച് അല്ലെങ്കിൽ നിരൂപണം ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു തആല നീതിപൂർവം വളരെ കൃത്യമായിട്ട് അവരെ വിലയിരുത്തി പറയുകയാണ്, ലൈസു സവാ, അവരെല്ലാവരും ഒരുപോലെയല്ല. അവരുടെ കൂട്ടത്തില് ദൈവബോധമുള്ള, രാത്രികാലങ്ങളിൽ അള്ളാഹുവോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്ന ഹൈർ ഉമ്മത്തിന്റെ ലക്ഷണങ്ങളുള്ളവരും അവരുടെ കൂട്ടത്തിലുണ്ട് എന്നാണ് ബോധ്യപ്പെടുത്തിയത്. തുടർന്ന് 116 മുതൽക്കുള്ള ആയത്തുകൾ ശ്രദ്ധിക്കാം. ഈ ആയത്തുകളിൽ അള്ളാഹു തആല സത്യനിഷേധത്തിലും ദൈവധിക്കാരത്തിലും ഉറച്ചു നിന്ന വേദക്കാരെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ കയ്യിൽ സമ്പത്തുണ്ട്, ആൾബലമുണ്ട്, എല്ലാ ഭൗതിക അലങ്കാരങ്ങളുമുണ്ട്. പക്ഷേ അള്ളാഹുവിങ്കൽ അതൊന്നും അവർക്ക് പ്രയോജനപ്പെടുകയില്ല എന്നാണ് ഈ ആയത്തുകളിലൂടെ പടച്ചു തമ്പുരാൻ ഉണർത്തുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن الذين كفروا لن تغني عنهم أموالهم ولا أولادهم من الله شيئا وأولئك أصحاب النار هم فيها خالدون مثل ما ينفقون في هذه الحياة الدنيا كمثل ريح فيها صر أصابت حرث قوم ظلموا أنفسهم فأهلكت وما ظلمهم الله ولكن أنفسهم يظلمون يا أيها الذين آمنوا لا تتخذوا بطانة من دونكم لا يألونكم خبالا ودوا ما عنتم قد بدت البغضاء من أفواههم وما تخفي صدورهم أكبر قد بينا അള്ളാഹുല്ലാം പടച്ച തമ്പുരാൻ ഈ ആയത്തുകളിലൂടെ ദൈവധിക്കാരികളായി മാറിയ വേദക്കാരുടെ അവസ്ഥകളാണ് വിശദീകരിക്കാൻ പോകുന്നത്. ഇന്നല്ലദീന കഫറു, നിശ്ചയം സത്യനിഷേധികൾ. സത്യനിഷേധി എന്ന് പറയുമ്പോൾ വേറെ ഏതോ ഒരു വിഭാഗമാണ് എന്ന് കരുതേണ്ടതില്ല. മുസ്ലിം സമുദായത്തിനകത്തും അത്തരക്കാർ ഉണ്ടാകാം, ഒരു സമുദായം എന്ന നിലയ്ക്ക്. കാരണം സത്യനിഷേധം ഒരു നിലപാടാണ്, അത് പാരമ്പര്യമായിട്ട് ലഭിക്കുന്ന ഒന്നല്ല. ഇസ്ലാം പോലെ തന്നെ ഒരാൾ ഈ സമുദായത്തിനകത്താണ് പിറന്നു വീണത് എങ്കിലും അയാൾ ദൈവധിക്കാരപരമായ അടിസ്ഥാന വിഷയങ്ങളിൽ അള്ളാഹുവെ തള്ളിപ്പറയുന്ന, ഉൾക്കൊള്ളാത്ത, വ്യതിചലിച്ചു പോയ അവസ്ഥയിൽ എത്തുമ്പോൾ അയാളിൽ കുഫർ ഉണ്ടാവും. ഇന്നല്ലദീന കഫറു, ഇവിടെ ഇങ്ങനെ വിളിക്കുന്നത് ആരെയാണ്? പൂർവ വേദക്കാരെയാണ്. കാരണം അവർ കുഫറിലോളം എത്തിപ്പോയിരിക്കുന്നു എന്നതുകൊണ്ടാണ് പടച്ചതമ്പുരാൻ ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്നത്. അത് അവരെ മോശമാക്കി ചിത്രീകരിക്കുന്നതുമൊന്നുമല്ല. ചിലരങ്ങനെ പറയില്ലേ, നിങ്ങള് ഞങ്ങളെ കാഫിർ എന്നല്ലേ വിളിക്കാം അല്ലേ? അങ്ങനെയല്ല, മറിച്ച് അതൊരു നിലപാടാണ്. അവർ സ്വീകരിച്ച നിലപാടിനെ അള്ളാഹു തആല പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രം, പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രം. ഇന്നല്ലദീന കഫറു, നിശ്ചയം സത്യനിഷേധികൾ. ലം തുഗനിയ അൻഹും, അഗ്ന യുഗനി പ്രയോജനപ്പെട്ടു. ലം തുഗനിയ പ്രയോജനപ്പെടില്ല, അൻഹും അവർക്ക്, അംവാലുഹും മാൽ സമ്പത്ത്, അംവാലുഹും അവരുടെ സമ്പത്തുക്കൾ അവർക്ക് പ്രയോജനപ്പെടില്ല. വല ഔലാദുഹും അവരുടെ സന്താനങ്ങളും അതേപോലെ തന്നെ അവർക്ക് പ്രയോജനപ്പെടില്ല. പടച്ചതമ്പുരാനാണ് ഇങ്ങനെ ഉണർത്തുന്നത് എന്ന കാര്യം നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടതുണ്ട്. സമ്പത്തുക്കളും സന്താനങ്ങളും അവർക്ക് പ്രയോജനപ്പെടില്ല. മിനല്ലാ, അള്ളാഹുവിങ്കൽ, ഷൈഅൻ ഒരു വിധത്തിലും, അഥവാ അള്ളാഹുവിങ്കൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സമ്പത്തോ സന്താനങ്ങളോ ഒന്നും പ്രയോജനപ്പെടില്ല. അള്ളാഹുവിനെതിരിൽ അവ പ്രയോഗിക്കാം എന്ന് കരുതിയാലോ, ആ നിലയ്ക്കും അള്ളാഹുവെ പരാജയപ്പെടുത്തി കളയാനൊന്നും അവർക്ക് സാധ്യമല്ല. ഇന്നല്ലദീന കഫറു, നിശ്ചയം സത്യനിഷേധികൾ. ലൻ, ഒരിക്കലുമില്ല. ലൻ തുഗനിയ അൻഹും, അവർക്ക് ഒട്ടും പ്രയോജനപ്പെടില്ല. അംവാലുഹും അവരുടെ സമ്പത്തുക്കൾ, വല ഔലാദുഹും അവരുടെ മക്കളും, മിനല്ലാഹി അള്ളാഹുവിങ്കൽ, ഷൈഅൻ ഒരു വിധത്തിലും. ഈ ആയത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ ഇതേ വാചകങ്ങൾ തന്നെ മുമ്പ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കണം. പലപ്പോഴും ഉണർത്തിയിരുന്നു, ഇതേ സൂറയിൽ 10-ാമത്തെ ആയത്ത് ഇതേ വാചകം തന്നെയാണ്. മാത്രമല്ല, ഇതുപോലെ തന്നെ പേജിന്റെ ഏറ്റവും മുകളിലത്തെ ആയത്തായിട്ട് തന്നെയാണ് അതും വന്നത്. കഴിയുന്നതും പ്രധാന ആയത്തുകളൊക്കെ നമ്മൾ പേജിന്റെ ഏത് ഭാഗത്ത് വരുന്നു എന്നുകൂടി ഓർക്കാൻ ശ്രമിക്കാം. ആയത്തുൽ കുർസി കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ വന്നില്ലേ, ഒരു പേജില് ഇടതുവശത്തെ പേജില് പിന്നെ മധ്യഭാഗത്തായിട്ടാണ് ആയത്തുൽ കുർസി വരുന്നത്. ഇങ്ങനെയൊക്കെ ഒന്ന് ഓർക്കാൻ ശ്രമിച്ചാലില്ലേ ഖുർആൻ പഠനം വളരെ എളുപ്പമായി തീരും എന്നതാണ്. അതുപോലെ തന്നെ ആവർത്തിക്കപ്പെടുന്ന ആയത്തുകളും ഒന്ന് ഓർക്കാൻ ശ്രമിക്കാം. ഓരോ സൂറയിലും ആവർത്തനങ്ങൾ എത്ര വരുന്നുണ്ട്, ഒരേ ആശയമുള്ള വചനങ്ങൾ എത്ര വരുന്നുണ്ട് എന്നെങ്കിലും ഓർത്തെടുക്കാൻ ശ്രമിക്കണം. അതുകൊണ്ട് ഖുർആൻ എപ്പോഴും നമ്മുടെ പഠനത്തിന് മുമ്പിൽ ഉണ്ടായിരിക്കണം. ഖുർആനിലെ ഓരോ പേജുകൾ ഇങ്ങനെ മനസ്സിലൂടെ മറിഞ്ഞു മറിഞ്ഞു പോകണം. അപ്പോഴാണ് ആ ഒരു ആത്മബന്ധം നിലനിൽക്കുള്ളൂ. ഇവിടെ അള്ളാഹു തആല അവരുടെ സമ്പത്തുക്കളും അവരുടെ സന്താനങ്ങളും അവർക്ക് പ്രയോജനപ്പെടില്ല എന്ന് പറയും. അള്ളാഹു തന്നെയാണ് അവർക്ക് സമ്പത്തും സന്താനവും നൽകിയത് അല്ലെ? അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് പ്രയോജനപ്പെടാത്തത്? ഇവ അള്ളാഹു ഓരോ മനുഷ്യനും നൽകിയത് എന്ത് ഉദ്ദേശത്തിലാണ്? പരീക്ഷിക്കുക എന്ന ഉദ്ദേശത്തിലാണ്. ഖുർആൻ തന്നെ ഉണർത്തുന്നുണ്ട് സൂറത്തുൽ അൻഫാൽ 28-ൽ, വഅലമു അന്നമ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തുക്കളും സന്താനങ്ങളും നിങ്ങൾക്ക് പരീക്ഷണമാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അതിനാൽ അവ ദുനിയാവിൽ പ്രയോജനപ്പെട്ടേക്കാം, ഒരു പരീക്ഷണമായിട്ട് കാണാതെ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രയോജനപ്പെട്ടേക്കും ഭൗതികമായിട്ട്. പക്ഷെ ആത്യന്തികമായിട്ട് സൗഖ്യം അള്ളാഹുവിങ്കിൽ നിന്ന് മാത്രമാണ് ഉണ്ടാവുക. നിങ്ങൾ ഓർത്തു നോക്കൂ, ഇന്ന് നമ്മുടെ കയ്യിൽ ധാരാളം സമ്പത്തുണ്ട്, മക്കളുണ്ട്, ജനസ്വാധീനമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ബേജാറിലല്ലേ? കോവിഡിനെ കുറിച്ചുള്ള ഭയപ്പാടിലാണ്, മനസ്സമാധാനം കിട്ടാത്ത അവസ്ഥയിലാണ്. ചില ഘട്ടങ്ങളിൽ സമ്പത്തിനും സന്താനങ്ങൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് അവനിൽ വിശ്വാസം അർപ്പിച്ചാൽ മാത്രമാണ് നമ്മുടെ ഇഹപര വിജയം രക്ഷപ്പെടുള്ളൂ എന്ന് നമുക്കറിയാം. അതിനാൽ സമ്പത്തും സന്താനങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യണം? തഖ്വയിൽ അധിഷ്ഠിതമായിട്ട് കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ പറഞ്ഞവ പ്രയോജനപ്പെടില്ല. വളരെ ബോധപൂർവം കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് നമുക്കെതിരിൽ തിരിച്ചടിക്കാൻ ഇടയുണ്ട്. അവ ശത്രുക്കളാണ് എന്ന് പോലും ഖുർആൻ പറയുന്നില്ലേ? നിങ്ങളുടെ ഇണകളിലും മക്കളിലൊക്കെ ശത്രുക്കളുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. മാത്രമല്ല, ഇവ കൊണ്ട് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയോ? നേരത്തെ നമ്മൾ ഒരുപാട് പഠിച്ചതാണ്, അൽ ബഖറയിലും ഈ സൂറയിലും പഠിച്ചിട്ടുണ്ട്. ഈ സൂറയിൽ 91-ാമത്തെ ആയത്ത് ഓർക്കുന്നില്ലേ? ഫലൻ യുഖ്ബല മിൻ അഹദിഹിം മിൽഉൽ അർളി ദഹബൻ, ഭൂമിയോളം പൊന്ന് സംഭരിച്ച് ഒരാൾ അള്ളാഹുവിന്റെ മുമ്പിൽ കൊണ്ടുപോയി സമർപ്പിക്കാം എന്ന് വെച്ചാലും പടച്ചതമ്പുരാൻ സ്വീകരിക്കില്ല. വല്ല വിഫ്തദാബി, പ്രായശ്ചിത്തമായിട്ട് കൊടുത്താൽ അള്ളാഹു സ്വീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം വിശ്വാസിയുടെ അവസ്ഥ എന്താണ്? അയാൾക്ക് ദുനിയാവിൽ പലതും ഉണ്ടെങ്കിലും ചിലപ്പോ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലെന്നിരിക്കും, അള്ളാഹുവിന്റെ മാർഗത്തിലെല്ലാം ചെലവഴിച്ച് തീർന്നെന്നിരിക്കും. എന്നാലും പടച്ചതമ്പുരാന്റെ മുമ്പിൽ എത്തുമ്പോ അയാൾക്ക് അതൊക്കെയും പ്രയോജനപ്പെടും, ഇവിടെ കിട്ടിയില്ലെങ്കിലും അവിടെ കിട്ടും എന്നതാണ്. അതിനാൽ സത്യനിഷേധിക്ക് ഇവയൊന്നും അള്ളാഹുവിങ്കിൽ, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ, അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തമായിട്ട് ഒന്നും ഇവ പ്രയോജനപ്പെടില്ല. വ ഉലാഇക അസ്ഹാബുന്നാർ, അവരത്രേ നരകക്കാർ. ഹും ഫീഹാ ഖാലിദൂൻ, അവർ അവിടെ ശാശ്വതരാണ്. അവർക്ക് പിന്നെ എന്താണ് കിട്ടുക എന്ന് പറയണ്ടേ? അതാണ് ആ പറഞ്ഞത്, അവരുടെ പരിണതി, അന്തിമമായ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ അവർ നരകക്കാരായി മാറും. ദുനിയാവിൽ അവർ നേടിയെടുത്തതൊന്നും അവർക്ക് അവിടെ പ്രയോജനപ്പെടുന്നില്ല. അവർ നരകത്തിൽ നിത്യവാസികളായിട്ട് മാറും എന്ന് അള്ളാഹു തആല താക്കീത് ചെയ്യാണ്. തുടർന്ന് 117-ാമത്തെ ആയത്തില് അള്ളാഹു സുബ്ഹാനഹു തആല സവിശേഷമായ മറ്റൊരു വിഷയമാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തൊരു വിഷയമാണ് സത്യനിഷേധിയുടെ കർമ്മങ്ങളുടെ അവസ്ഥ എന്താണ്. അവരും ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ ഈ ലോകത്ത് വെച്ച്, ആ കർമ്മങ്ങളുടെ അവസ്ഥ എന്താണ്, അവർക്കതിന് പ്രതിഫലം ലഭിക്കോ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അത് ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അവർക്കും പ്രതിഫലം കിട്ടേണ്ടതല്ലേ? അതല്ലേ നീതി? ഒരുപാട് പ്രയാസപ്പെടുന്ന, ഒരുപക്ഷെ ജീവൻ തന്നെ സമർപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവർക്കും പ്രയോജനം, പ്രതിഫലം ലഭിക്കണ്ടേ പരലോകത്ത് എന്നാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് 117-ാമത്തെ ആയത്തിൽ വരുന്നത്. കാരണം അവരും സാമ്പത്തികമായിട്ടും കായികമായും ബുദ്ധിപരമായും സർഗപരമായും ഒക്കെ അവരുടെ സംഭാവനകൾ സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവയെല്ലാം ഈ ലോകത്ത് മാത്രമാണ് അവർക്ക് പ്രയോജനപ്പെടുക. ഇഹലോകത്തെ കൃഷി പോലെ, ഈ ലോകത്ത് ഒരാൾ കൃഷി ചെയ്താൽ ഇവിടെ തന്നെ വിളവെടുക്കുന്നു, ഇവിടെ തന്നെ അത് ഉപയോഗിക്കുന്നു എന്നതല്ലാതെ മറ്റൊരു ലോകത്ത് അതിന് പ്രയോജനം ഉണ്ടാവില്ല. ഭൗതികമായ കാഴ്ചപ്പാടിലാണ് പറയുന്നത്. ഇവിടെ അള്ളാഹു തആല ഒരു ഉദാഹരണത്തിലൂടെയാണ് ഈ വിഷയം വ്യക്തമാക്കുന്നത്. ഉപമ, ഉദാഹരണം. മാ ഒന്നിന്റെ, യുംഫിഖൂന അവർ ചെലവഴിക്കുന്നതിന്റെ, ആരാണ് അവര്? ഇന്നല്ലദീന കഫറു, മുകളിലത്തെ ആയത്തിൽ വന്നതാണ്. അങ്ങനെയുള്ളവർ ചെലവഴിക്കുന്നതിന്റെ ഉപമ, ഫി ഹാദിഹിൽ ഹയാത്തി ദുനിയ, ഈ ഭൗതിക ജീവിതത്തിൽ അവർ ചെലവഴിക്കുന്നതിന്റെ ഉപമ. ഇവിടെ ഇൻഫാഖ് എന്ന് പറയുമ്പോൾ സമ്പത്ത് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ സമ്പത്തും ശാരീരിക അധ്വാനവും ബുദ്ധിപരമായതും സർഗപരമായതും എന്തൊക്കെ കഴിവുകൾ അള്ളാഹു ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടോ അതൊക്കെയുമാണ് ഉദ്ദേശം. അങ്ങനെ ഈ ലോകത്ത് അവർ ചെലവഴിക്കുമ്പോൾ അതിന്റെ ഉപമ എന്താണ്? മസൽ, ഒരു ഉപമ പോലെയാണ്. രീഹിൻ, രീഹ് കാറ്റ്, കാറ്റിന്റെ ഉപമ പോലെയാണ്. ഫിഹ, അതിൽ ഉണ്ട്, ആ കാറ്റിൽ ഉണ്ട്. എന്താ ഉള്ളത്? സിർറ്, സ്വാദാണ്. സിർറ്, അതിശൈത്യം, കടുത്ത തണുപ്പുണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ സിർറിന് മറ്റൊരർത്ഥം ഹുങ്കാരം എന്നാണ്. വല്ലാത്ത ഒരു ശബ്ദഘോഷത്തോടു കൂടിയിട്ടുണ്ടല്ലോ, സകല മരങ്ങളെയും പിടിച്ചുലച്ച് അങ്ങനെ കടന്നു വരുന്ന കാറ്റുണ്ടല്ലോ, അത് ദൂരത്ത് നിന്ന് തന്നെ നമുക്കതിന്റെ ആ ഒരു ഹുങ്കാര ശബ്ദം കേൾക്കാൻ കഴിയും. അതിനും സിർ എന്ന വാക്ക് ഉപയോഗിക്കും. രണ്ടും ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നു എന്നാണ്. ഹുങ്കാരത്തോടെ അടിച്ചു വീശുന്ന അതിശീതക്കാറ്റ് എന്നാണ് ഉദ്ദേശം. കമസലി റിയാഹിൻ, ഒരു കാറ്റ് പോലെ. ഫിഹ, അതിൽ ഉണ്ട് സിർറുൻ, ഹുങ്കാരമുണ്ട്, ഭയങ്കര ശബ്ദമുണ്ട്, അതോടൊപ്പം കൊടും തണുപ്പുണ്ട്. അങ്ങനെ ഒരു കാറ്റിങ്ങനെ അടിച്ചു വീശ. എന്നിട്ടോ അതെങ്ങോട്ടാ പോയത്? അസാബ ഹർസ ഖൗമിൻ, അസാബ ബാധിച്ചു. ഇവിടെ മുസീബത്ത് എന്ന് നമ്മൾ പറയില്ലേ, മുസീബത്ത് വിപത്താണ്. അപ്പൊ ആ നിലയ്ക്ക് ഒരു അപകടം വിതക്കുന്ന രൂപത്തിലുള്ള ബാധയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അസാബത്ത് ഹർസ ഖൗമിൻ, ഹർസ് അൽബക്കറയിലൊക്കെ നമ്മൾ പഠിച്ചതാണ്, ഹർസ് ഹർസ് കൃഷിയിടം. ഖൗം ഒരു ജനതയുടെ, ഒരു വിഭാഗത്തിന്റെ കൃഷിയിടത്തെ അത് ബാധിച്ചു. അങ്ങനെ എന്തായി? കൊടും തണുപ്പുള്ള ഹുങ്കാര ശബ്ദത്തോടെ വന്ന, മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗത്തിൽ എന്നൊക്കെ വാർത്തയിൽ പറയാറില്ലേ, അത്തരത്തിലുള്ള ഒരു കാറ്റാണ് അടിച്ചു വീശിയത്. അപ്പൊ എന്താ സംഭവിക്കാം? കൃഷിയിടം ആകെ തകർന്ന് നശിച്ചു പോയിട്ടുണ്ടാവും. എന്താ കാരണം? അള്ളാഹു പറയുന്നു, വലമു അംഫുസഹും, അസാബത് ഹർസ ഖൗമിൻ, ഒരു ജനതയുടെ കൃഷിയിടത്തെ അത് ബാധിച്ചു. അവരുടെ അവസ്ഥ പറയാണ്, വലമു, അവർ അക്രമം ചെയ്തിരിക്കുന്നു. അംഫുസഹും, സ്വന്തത്തോട് അക്രമം ചെയ്ത ആൾക്കാരാണ് അവർ. ലുൽമുൻ നഫ്സ്, സ്വന്തത്തോട് അക്രമം ചെയ്യുക, സ്വന്തത്തിനെതിരായിട്ട് പ്രവർത്തിക്കുക എന്നാണ് അവിടെ ഉദ്ദേശം. ലുൽമുൻ നഫ്സ് എന്താ? അങ്ങനെ പറഞ്ഞാല് അവനവനെതിരായിട്ട് പ്രവർത്തിക്കാം. ഇപ്പൊ ഒരാള് സ്വന്തം മനസ്സാക്ഷിയെ ദുഷിപ്പിച്ചു, വിശ്വാസപരമായിട്ട് ഒരാൾ അള്ളാഹുവിൽ നിന്ന് അകന്നുപോയി, ആർക്കാ ദോഷം? അവനവനെ തന്നെയാണ് ദോഷം. സ്വന്തം മനസ്സാക്ഷിയാണ് അയാൾ വഞ്ചിച്ചത്, അത് ലുൽമുൻ നഫ്സാണ്, സ്വന്തത്തോടുള്ള അക്രമമാണ്. ഒരാൾ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുകയാണ്, ഇങ്ങനെ മദ്യപിച്ചു അല്ലെങ്കിൽ പുകവലിച്ചു അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അത് അയാളെ തന്നെ അയാൾ നശിപ്പിക്കുന്നതിന്റെ രീതിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. പലപ്പോഴും അത് സ്വന്തത്തിൽ ഒതുങ്ങി നിൽക്കുന്ന തിന്മകൾ ആയിരിക്കാം അവനവനെ നശിപ്പിക്കുന്നതാണ്. ചിലപ്പോൾ അതിന്റെ ഫലം മറ്റുള്ളവരും അനുഭവിക്കേണ്ടി വരും. ഒരാൾ സത്യനിഷേധം സ്വീകരിക്കുമ്പോൾ അയാളുടെ വീട്ടുകാരും അതിന്റെ ദുരന്തഫലം അനുഭവിക്കേണ്ടി വരില്ലേ? പല രൂപത്തിലും അവരും അനുഭവിക്കേണ്ടി വന്നേക്കാം. ഒരാൾ മദ്യപാനിയാകുമ്പോൾ ആ വീട് മുഴുവനും പ്രയാസം ഉണ്ടാവും. പക്ഷെ അടിസ്ഥാനപരമായിട്ട് അയാൾ അയാളോടാണ് അക്രമം ചെയ്തിരിക്കുന്നത്. ഇത് ഖുർആന്റെ ഒരു പ്രയോഗമാണ്. നമ്മളിപ്പോ കോവിഡ് കാലത്ത് മാസ്ക് ധരിക്കാതെ പുറത്തേക്ക് ഇറങ്ങി പോലീസിനെ വെട്ടിച്ചു നടക്കുകയാണ്, അതല്ലെങ്കിൽ ലോക്ക്ഡൌൺ കാലത്ത് എങ്ങനെയോ പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് പോലീസിനെ കാണുമ്പോൾ മുങ്ങി നടക്കുന്നു, പിടികൊടുക്കാതിരിക്കുന്നു, അല്ലെ? അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സാമർഥ്യമായിട്ട് നമുക്ക് തോന്നും. യഥാർത്ഥത്തിൽ എന്താണത്? നമ്മൾ നമ്മോട് തന്നെ അക്രമം ചെയ്യാണ്, സ്വയം തന്നെ രോഗത്തിന് അടിമപ്പെടാൻ തീരുമാനിക്കുകയാണ്. അതൊരു മുൽമ നഫ്സ് അല്ലേ? ആ ഒരു ശൈലിയിലാണ് ഖുർആന്റെ ഈ പ്രയോഗം. മനുഷ്യൻ എന്ത് തെറ്റ് ചെയ്യുമ്പോഴും പടച്ചോനെ തോൽപ്പിച്ചു എന്ന് കരുതേണ്ടതില്ല, മറിച്ച് നമ്മൾ നമ്മെ തന്നെയാണ് തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് വലമു അംഫുസം ഫ അഹ്ലക്കത്ത് ഫ. എന്നിട്ട് ആ കാറ്റ് എന്ത് ചെയ്തു എന്നറിയാം? അഹ്ലക്കത്ത്, നശിപ്പിച്ചു കളഞ്ഞു. ഹു അതിനെ, ഏതിനെ? ആ ഹർസിനെ, ആ കൃഷിയിടത്തെ ആ കാറ്റ് അങ്ങനെ തന്നെ കടപുഴക്കി നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് അള്ളാഹു പറയുന്നത്. ഇവിടെ ഈ ഉപമ എങ്ങനെയാണ് സത്യനിഷേധികളുടെ പരലോക പ്രതിഫലവുമായിട്ട് ബന്ധപ്പെടുന്നത്? സത്യനിഷേധികൾ ഈ ലോകത്ത് നല്ല കൃഷിയിടങ്ങൾ പോലെ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ടാവും, പരോപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ പരലോകത്തെത്തുമ്പോൾ കാറ്റടിച്ച് നശിച്ചു പോയ കൃഷിയിടം പോലെ ആകും, അതൊരിക്കലും അവർക്ക് പ്രയോജനം ചെയ്യില്ല എന്നാ പറഞ്ഞത്. എന്താ അതിന്റെ കാരണം? അവർക്ക് പരലോക വിശ്വാസം ഉണ്ടായിരുന്നില്ലല്ലോ. അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കണം എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. അതാണ് അതിന്റെ അടിസ്ഥാന കാരണം. അവർ പിന്നെ അവിടെ എന്ത് പ്രതീക്ഷിക്കാനാണ്? ഒന്നും പ്രതീക്ഷിക്കാനില്ല അല്ലേ? പരീക്ഷയിൽ വിജയിക്കണം എന്ന് ആഗ്രഹിക്കാത്തൊരു കുട്ടി ഉത്തരങ്ങളൊന്നും എഴുതിയില്ല, അവൻ പിന്നെ റിസൾട്ട് കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ? അവന് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും, ഞാൻ തോറ്റിരിക്കുന്നു എന്ന് പറയും പോലെ. പരലോക പ്രതിഫലത്തിൽ പ്രതീക്ഷിക്കാത്ത ഒരാള് പരലോകത്തെത്തുമ്പോൾ ഇതേ സംഭവിക്കുള്ളൂ, അതിൽ അത്ഭുതമൊന്നുമില്ലല്ലോ. അതേസമയത്ത് ഇഹലോകത്ത് പറഞ്ഞല്ലോ, ഹർസ്, ആ ഒരു കൃഷിയിടമുണ്ട്. ഇഹലോകത്ത് അയാൾക്ക് ആത്മസംതൃപ്തി ലഭിച്ചു, അയാൾക്ക് സമൂഹത്തിൽ അംഗീകാരം ലഭിച്ചു, പേരും പ്രശസ്തിയും ലഭിച്ചു, സ്ഥാനമാനങ്ങൾ ലഭിച്ചു, ഇതൊക്കെ അയാൾക്ക് ലഭിച്ചതാണ്. പക്ഷേ പരലോകത്ത് അയാൾക്കൊന്നും പ്രതീക്ഷിക്കാൻ സാധ്യമല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത്. അത് വളരെ കൃത്യമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മഥൽ ഉപമ യുംഫിഖൂന അവർ ചെലവഴിക്കുന്നതിന്റെ ദൈവനിഷേധികൾ ചെലവഴിക്കുന്നതിന്റെ ഉപമ ഫി ഹാദിഹിൽ ഹയാത്തി ദുനിയ ഈ ഭൗതിക ജീവിതത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിന്റെ ഉപമ എന്താണ് കമഥലി റീഹിൻ ഒരു കാറ്റ് പോലെയാണ് ഫീഹ സിറുൻ അതിൽ അതിശൈത്യവും ഹുങ്കാര ശബ്ദവുമുണ്ട് അങ്ങനെ ശക്തമായി അടിച്ചു വീശുന്ന ഒരു കാറ്റ് അസാബത്ത് ആ കാറ്റ് ബാധിച്ചിരിക്കുന്നു ഹർഫ ഖൗമിൻ ഒരു ജനതയുടെ കൃഷിയിടത്തെ വലമു അംഫുസഹും അവർ സ്വന്തത്തോട് അക്രമം ചെയ്തവരായ ജനമാണ് ഫഅഹ്ലകത്ത് അങ്ങനെ ആ കാറ്റ് ആ കൃഷിയിടത്ത് നശിപ്പിച്ചു കളഞ്ഞു വമാ വലമഹുമുള്ള എന്നിട്ട് അല്ലാഹു താല വീണ്ടും വിശദീകരിക്കാം വമാ ഇല്ല കേട്ടോ വലമഹും അവരോട് അക്രമമൊന്നും ചെയ്തിട്ടില്ല അല്ലാഹു താലയായിട്ട് ഒരക്രമവും ഒരനീതിയും അവരോട് ചെയ്തിട്ടില്ല പിന്നെ എന്താ സംഭവിച്ചത് വലാക്കിൻ എന്നാൽ അംഫുസഹും യവലിമോൻ അവർ അവരോട് തന്നെ അക്രമം ചെയ്തതാണ് എന്നാലും പഠിച്ചവനെ അവരെന്തൊക്കെയാണ് ത്യാഗം സഹിച്ചത് ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്തു സമൂഹ സേവനത്തിന് വേണ്ടി തന്നെ ജീവിക്കാൻ മറന്നുപോയി കല്യാണം കഴിക്കാൻ മറന്നുപോയി അല്ലെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ നമ്മൾ കാണുന്നുണ്ട് ഭൗതികന്മാരുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ ജീവൻ തന്നെ വെടിഞ്ഞെന്നിരിക്കും പക്ഷേ അള്ളാഹു അല്ല അവരോട് അക്രമം ചെയ്തത് അവർ തന്നെയാണെന്ന് അള്ളാഹു താല ബോധ്യപ്പെടുത്താൻ ഇത് പ്രാപഞ്ചികമായ നീതിയാണ് എന്ന് മനസ്സിലാക്കുന്നത് കാരണം ഒരാളുടെ നീയത്തിനനുസരിച്ചാണല്ലോ അയാൾക്ക് ഫലം കിട്ടുക വളരെ പ്രസിദ്ധമായ ഹദീസില്ലേ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് അല്ലെ കർമ്മങ്ങളുടെ പ്രതിഫലം നീയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവർക്ക് അങ്ങനെ ഒരു നീയത്തില്ലായിരുന്നു എന്നതിനാൽ അവർക്ക് അത് ലഭ്യവുമല്ല ഖുർആൻ പലയിടത്തും ഇങ്ങനെ കർമ്മം പാഴായി പോകുന്ന ആളുകളെ കുറിച്ച് എടുത്തു പറയുന്നത് കാണാം ഫജഅൽനാഹു ഹബാഅം മൻസൂറ എന്നുണ്ട് സൂറത്തുൽ ഫുർഖാനില് അത് നാം ധൂളികളാക്കിയിട്ട് പറത്തിക്കളിയും കാറ്റത്ത് പാറിപ്പോകുന്ന ധൂളി പോലെ പൊടിപടലം പോലെ അത് ഇല്ലാതെയായി പോകും വല്ലദീന കഫറു സത്യനിഷേധികൾ അഅ്മാലുഹും കസറാബിൻ ബിഖീഅത്തിൻ യഹ്സബുഹുല്ലം അനുമാ അവരുടെ കർമ്മങ്ങളുടെ അവസ്ഥ എന്താണ് മരുഭൂമിയിൽ കാണുന്ന മരീചിക പോലെ കാനൽ ജലം പോലെ നല്ല നട്ടുച്ച നേരത്ത് റോഡിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ റോഡിന്റെ അങ്ങേ അറ്റത്ത് ഇങ്ങനെ വെള്ളം ഇളകുന്ന മാതിരി നമുക്ക് തോന്നും അവിടെ എത്തിയാലോ അതവിടെ കാണില്ല ഇതേ അവസ്ഥയിൽ പരലോകത്ത് അവരുടെ കർമ്മഫലം അവർക്ക് മുമ്പിൽ ഇങ്ങനെ കാണിക്കപ്പെടും പക്ഷേ അത് എത്തിപ്പിടിക്കാൻ ഒരിക്കലും അവർക്ക് സാധ്യമല്ല അകന്നകന്നു പോകുന്ന അവസ്ഥയുണ്ടാകും എന്നാണ് പറയുന്നത് എന്നാൽ അവർ കരുതുന്നത് അന്നഹും യുഹ്സിനൂനസുൻ തങ്ങൾ ഒരുപാട് നന്മകൾ ചെയ്തിരിക്കുന്നു എന്നായിരിക്കും പക്ഷേ അള്ളാഹുവിങ്കൽ എല്ലാം പാഴായി പോകും എന്നാണ് ഇന്നമ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ ഹാബീൽ ഖാബീലിനോട് പറയുന്നുണ്ടല്ലോ ഹാബീലിനെ ഖാബീൽ വധിക്കാൻ പോകുന്ന സമയത്ത് അല്ലെ ആ ഹാബീലിന്റെ ബലി അള്ളാഹുവിങ്കൽ സ്വീകാര്യമായി ഖാബീലിന്റേത് സ്വീകാര്യമായില്ല അങ്ങനെയാണല്ലോ അവർക്കിടയിൽ ശണ്ട ഉണ്ടാകുന്നത് അപ്പൊ പറയുന്നുണ്ട് ഇന്നമ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് പടച്ച നമ്പുരാൻ അമലുകൾ സ്വീകരിക്കുന്നത് എന്ന് പറയുന്നു അതിനാൽ പ്രയോജനരഹിതമായ കർമ്മങ്ങളായിട്ട് അവരുടെ കർമ്മങ്ങൾ മാറിപ്പോകും ഇങ്ങനെ ശീതക്കാറ്റടിച്ച് എല്ലാ നന്മകളും നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടാകും എന്നാ പറയുന്നത് തുടർന്ന് 118-ാമത്തെ ആയത്ത് ശ്രദ്ധേയമായ ഒരാശയം വീണ്ടും ഓർമ്മപ്പെടുത്താൻ നമ്മളിവിടെ ആമുഖമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ സൂറയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഇപ്പോൾ മദീനയിലാണ് മദീനത്തു റസൂൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഭരണാധികാരിയായിട്ട് സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന മദീന ഇസ്ലാം ഒരു ജീവിത വ്യവസ്ഥയായിട്ട് അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു അതിനനുസരിച്ച് സമൂഹം രൂപപ്പെടുന്നു ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായിട്ട് മദീന വളർന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം ആ മദീനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല അരുളുന്ന സവിശേഷമായ ഒരു മാർഗനിർദ്ദേശമാണ് 118 ഇതേ ആശയം നേരത്തെ ഇതേ സൂറയിൽ 28-100 ആയത്തുകളിൽ വന്നിട്ടുണ്ട് ഒന്നുകൂടി അവ പരിശോധിക്കാൻ ശ്രമിക്കണം എന്തായിരുന്നു 28 ലാ യത്തഖിദിൽ മുഅ്മിനൂനൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ വിശ്വാസികളെ മാറ്റി നിർത്തിയിട്ട് സത്യവിശ്വാസികൾ സത്യനിഷേധികളെ തങ്ങളുടെ ആത്മമിത്രങ്ങളായി സ്വീകരിക്കരുത് നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് അവരോട് മിണ്ടരുത് ചിരിക്കരുത് എന്നല്ല മറിച്ച് ഒരു രാഷ്ട്രം എന്ന നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ കരുതലുണ്ടാവണം ജാഗ്രത ഉണ്ടാവണം രഹസ്യങ്ങൾ ആഭ്യന്തര രഹസ്യങ്ങൾ ചോർന്നു പോകുന്ന ചുറ്റുപാടുണ്ടാകരുത് എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അതേപോലെ നൂറാമത്തെ ആയത്ത് എന്തായിരുന്നു? യാ അയ്യുഹല്ലദീന ആമനു ഇൻ തുത്തിഉ ഫരീഖം മിനല്ലദീന ഊതുൽ കിതാബ്, വേദക്കാരിൽ ചിലരെ നിങ്ങൾ അനുസരിച്ചാൽ, വിശ്വസിച്ചവരെ സൂക്ഷിക്കണം, എന്ത് സംഭവിക്കും എന്നറിയോ? യറുദ്ദൂക്കും ബഅദ ഈമാനിക്കും കാഫിരീൻ, നിങ്ങൾ വിശ്വാസികളാണല്ലോ, നിങ്ങൾ വിശ്വാസം സ്വീകരിച്ചതിന് ശേഷം നിങ്ങളെ അവര് കുഫറിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകാൻ ഇടയുണ്ട്, സൂക്ഷിക്കണം, സാംസ്കാരികമായ അധിനിവേശങ്ങൾ നടക്കും, അതിനാൽ നിങ്ങളുടേതായ അസ്തിത്വം, ആദർശപരമായ അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് മാത്രമാണ് നിലപാടുകൾ സ്വീകരിക്കാൻ പാടുള്ളൂ. സത്യവിശ്വാസികൾ ആരുടെയും താല്പര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കേണ്ടവരല്ല എന്നാണ് ഈ ബോധ്യപ്പെടുത്തുന്നത്. ഈ ആയത്തിലേക്ക് കടക്കുമ്പോൾ ഒന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ എന്താണ് പശ്ചാത്തലം എന്ന് ചോദിച്ചാൽ, മദീനയിൽ നമുക്കറിയാം അവിടുത്തെ പ്രബല ഗോത്രങ്ങളായിരുന്നു ഔസ് ഹസ്റജ് ഗോത്രങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് തന്നെ മദീനയിലെ അറബ് വംശജർ ആയ ഈ ഔസ് ഹസ്റജ് ഗോത്രക്കാര് അവിടെയുള്ള യഹൂദരുമായിട്ട് സഖ്യത്തിലേർപ്പെട്ടിരുന്നു. വ്യാപാര ബന്ധങ്ങളും മറ്റുമൊക്കെ അവർക്കിടയിൽ ഉണ്ടായി. പക്ഷെ യഹൂദരുടെ ഈ അറബികളുമായുള്ള ബന്ധമുണ്ടല്ലോ, ഭൗതിക താല്പര്യം ഉദ്ദേശിച്ചായിരുന്നു. അറബികൾ അങ്ങോട്ട് ബന്ധപ്പെട്ടതോ വളരെ ആത്മാർത്ഥമായിട്ട് കുടുംബ ബന്ധം പോലെ പവിത്രമായിട്ട് ആ ബന്ധം കാത്തു സൂക്ഷിക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോ അപ്പോഴും യഹൂദരുമായിട്ട് കരാറിൽ ഏർപ്പെടുന്നുണ്ട് അല്ലെ? മദീന ചാർട്ടർ എന്നൊരു കരാർ ഉണ്ടാക്കിയില്ലേ? നഹ്നു ഉമ്മത്തുൻ, നമ്മൾ ഒരു ഉമ്മത്താണ് എന്നാണ് അതിലെ ആദ്യ വാചകം. മദീനക്കാർ എന്ന നിലയ്ക്ക് ഒരു ഉമ്മത്താണ്, നമ്മൾ പരസ്പരം സഹകരിക്കും, പരസ്പരം ശത്രുക്കൾക്കെതിരെ പ്രതിരോധിക്കും എന്നൊക്കെയുള്ള കരാറുകൾ അതിലുണ്ടായിരുന്നു. എന്നാൽ ഇസ്ലാം മദീനയിലേക്ക് എത്തിയപ്പോ, അതുപോലെ മുഹാജിറുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിയപ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ നേതൃത്വം ഏറ്റെടുത്തപ്പോ ഇതൊന്നും യഹൂദികൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷെ നിർബന്ധിതമായിട്ട് അവർക്കത് അംഗീകരിക്കേണ്ടി വന്നു, കാരണം പുതിയൊരു ഭരണകൂടം വന്നതല്ലേ. അപ്പൊ അതിനെ തള്ളിപ്പറഞ്ഞാൽ ഒറ്റപ്പെട്ടു പോകുമെന്ന് പേടിച്ചിട്ട് തൽക്കാലം അവര് അതിനെ അംഗീകരിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. അവരുടെ ഭൗതിക താല്പര്യങ്ങൾക്ക് ഇസ്ലാം എതിരെ നിൽക്കും എന്നവർക്കറിയാം, കാരണം അവരവിടുത്തെ പലിശ കച്ചവടക്കാരാണ്, അതുപോലെ മദ്യ വ്യവസായികളാണ്, ഇങ്ങനെയൊക്കെ തുടങ്ങിയുള്ള തിന്മ നിറഞ്ഞ സകല സംവിധാനങ്ങളും ഇവരുടെ കൈപ്പിടിയിലാണ്. ഇത് നഷ്ടപ്പെട്ടു പോകുന്നുള്ള പേടി അവർക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ഇസ്ലാമിനെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ്. സന്ധിയിലും സഖ്യത്തിലും അവർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. മദീനയിൽ എങ്ങനെയെങ്കിലും കുഴപ്പമുണ്ടാക്കണം, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധികാരം അവസാനിപ്പിക്കണം, ഇതായിരുന്നു അവരുടെ ഉദ്ദേശം. അങ്ങനെ അതിനു വേണ്ടിയിട്ട് മുനാഫിക്കുകളും യഹൂദരുടെ കൂടെ ചേർന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഉണർത്തുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ലാ തത്തഖിദു, ഇത്തഖദ സ്വീകരിച്ചു, ലാ തത്തഖിദു, നിങ്ങൾ സ്വീകരിക്കരുത്, ബിതാനതൻ, ബത്തൻ വയറ് എന്നർത്ഥമുണ്ട്, അകം ഉള്ള് എന്നൊക്കെയാണ് ബത്തനിന്റെ അർത്ഥം. ബിത്താന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉള്ളു കള്ളികൾ അറിയുന്നവർ എന്നാണ്. നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്നവരായിട്ട് സ്വീകരിക്കരുത്. മിൻ ദൂനിക്കും, ദൂന കൂടാതെയുള്ള, മിൻ ദൂനിക്കും, നിങ്ങളെ കൂടാതെയുള്ളവരെ, നിങ്ങളുടെ രഹസ്യങ്ങൾ, ആഭ്യന്തര രഹസ്യങ്ങളൊക്കെ അറിയുന്നവരായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്വീകരിക്കാൻ പാടുള്ളൂ. അഥവാ ഇസ്ലാമിക സമൂഹത്തിനകത്തുള്ള യഥാർത്ഥ വിശ്വാസികളെ സ്വീകരിച്ചാൽ മതി, പുറത്തുള്ള ആളുകളെ, നിങ്ങളുടെ രഹസ്യങ്ങൾ പങ്കുവെക്കുന്ന വിധത്തിലുള്ള ആളുകളായിട്ട് നിങ്ങൾ സ്വീകരിക്കരുത്, സൂക്ഷിക്കണം. അത് രാഷ്ട്രത്തിന്റെ സുരക്ഷയ്ക്കും താല്പര്യങ്ങൾക്കും ഒക്കെ എതിരായിട്ട് മാറും എന്നാണ് പഠിപ്പിക്കുന്നത്. മാത്രമല്ല, ലാ യഅ്ലൂനകും ഹബാല, അവരെ നിങ്ങൾ കരുതിയിരിക്കണം, അവർ പൂർവ്വവേദക്കാരാണൊക്കെ ശരിയാണ്, പക്ഷെ ഇന്നത്തെ മദീനയിലെ അവസ്ഥയില് അവർക്ക് പല താല്പര്യങ്ങളുമുണ്ട്. ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ, വിശ്വാസികൾക്കെതിരിൽ, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ നയനിലപാടുകൾക്കെതിരിലൊക്കെ അവർ പ്രവർത്തിക്കും. അതിനാൽ ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ ഉണർത്താൻ കാരണം. അതിനാൽ ആഭ്യന്തര രഹസ്യങ്ങൾ പങ്കുവെക്കപ്പെടുന്ന രൂപത്തിൽ നിങ്ങൾ ആരെയും ചേർത്ത് പിടിക്കരുത്. ഇവിടെ വേദക്കാരിയാണ് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് എന്ന് മനസ്സിലാക്കാം. ലാ തത്തഖിദു ബിത്താനത്തൻ മിൻ ദൂനികും, നിങ്ങളല്ലാത്തവരെ ആഭ്യന്തര രഹസ്യങ്ങൾ അറിയുന്നവരായിട്ട് ചേർത്ത് പിടിക്കരുത്. ഉള്ളുകള്ളികൾ പങ്കുവെക്കുന്ന അവസ്ഥയിലാവരുത്. ലാ യഅ്ലൂനകും ഖബാല, നിങ്ങൾക്ക് നാശമുണ്ടാക്കാൻ കഴിയുന്ന ഒരവസരവും അവർ പാഴാക്കുകയില്ല എന്ന് അല്ലാഹു തആല ചേർത്ത് പറഞ്ഞു. വദ്ദു മഅനിത്തും, വീണ്ടും പറയാണ്, വദ്ദ ആഗ്രഹിച്ചു, വദ്ദു അവർ ആഗ്രഹിക്കുന്നു, മഅനിത്തും അനിത്ത യഅനതു പ്രയാസപ്പെട്ടു എന്നാണ്. നിങ്ങൾ പ്രയാസപ്പെടുന്നത് അവർക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ഉണ്ടാവില്ലേ, ചിലരങ്ങനെ ഉണ്ടാവും, ദേഷ്യപ്പെട്ട് കഴിയുമ്പോ നിനക്കത് കിട്ടണം. നിങ്ങൾ പ്രയാസപ്പെടുന്നത്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് അവർക്ക് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഇഷ്ടപ്പെട്ട കാര്യമാണ്. അതാണ് ശത്രുതയുടെ ഒരു പ്രകൃതം. വീണ്ടും പറയാണ്, ഖദ് ബദത്തിൽ ബഗ്ളാ ഉമിൻ അഫ്വാഹിഹിം, ഖദ് തീർച്ചയായും ബദ വെളിപ്പെട്ടിരിക്കുന്നു, ഖദ് ബദത് വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു, അൽ ബഗ്ളാഉ വിദ്വേഷം ശത്രുത, മിൻ അഫ്വാഹിഹിം ഫ വായയാണ്, അഫ്വാ വായകൾ, അവരുടെ വായകളിൽ നിന്ന് അവരുടെ നാവുകളിൽ നിന്ന് ശത്രുതയുടെ വാക്കുകൾ വെളിപ്പെട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ പറയുന്ന വർത്തമാനങ്ങൾ ശ്രദ്ധിക്കാറില്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളി പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു താല ഫക്കീറാണ്, ഞങ്ങളാണ് സമ്പന്നർ എന്ന് പടച്ചോനെ കളിയാക്കി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങളൊക്കെയും അവര് നിരന്തരം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ഖദ് ബദത്തിൽ ബഗ്ളാഉ മിൻ അഫ്വാഹിഹിം, ശത്രുതയും വിദ്വേഷവും ഒക്കെ ആദ്യം പ്രകടമാവുന്നത് വർത്തമാനത്തിലൂടെയാണല്ലോ. വീണ്ടും പറയാണ്, വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ, എന്നാൽ വമാ തുഖ്ഫി അഖ്ഫാ യുഖ്ഫി, ഒളിച്ചു വെച്ചു, രഹസ്യമാക്കി. വമാ എന്തോ അത്, തുഖ്ഫി ഒളിച്ചു വെക്കുന്നത്, സുദൂറുഹും അവരുടെ ഹൃദയങ്ങൾ, അവരുടെ നെഞ്ചകങ്ങൾ ഒളിച്ചു വെക്കുന്നതുണ്ടല്ലോ, അക്ബർ, അതിലും ഗുരുതരമായ സംഗതികളാണ്. അങ്ങനെ പറയും അല്ലെ, പിടിച്ചതിനേക്കാൾ വലുതാണ് മാളത്തില് എന്നൊരു പ്രയോഗമുണ്ടല്ലോ. അപ്പൊ പ്രത്യക്ഷത്തിൽ അവർ വാക്കുകൾ കൊണ്ട് തന്നെ ശത്രുത പ്രകടിപ്പിക്കുന്നു, എന്നാൽ അവരുടെ അകമോ അങ്ങേ അറ്റം വിദ്വേഷം കലർന്ന വിഷവിത്തായി മാറിയ അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നും അള്ളാഹു തആല ഉണർത്താൻ വളരെ കൃത്യമായിട്ട് ആ സമൂഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. ഇപ്പോ ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്ന നരാധമങ്ങൾ ശ്രദ്ധിക്കുമ്പോഴും അത് തന്നെ നമുക്ക് മനസ്സിലാവും. നിരന്തരം അവര് സത്യത്തിനെതിരെ സംസാരിക്കുന്നു, നീതി നിഷേധിച്ചുകൊണ്ടിരിക്കുന്നു, ഒടുവിൽ അവർ ഇങ്ങനെ വളരെ ക്രൂരമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നതാണ്. ഖദ് ബദത്തിൽ ബഗ്ളാഉ മിൻ അഫ്വാഹിഹിം, അവരുടെ വായകളിൽ നിന്ന് വിദ്വേഷം വെളിപ്പെട്ടിരിക്കുന്നു. വമാ തുഖ്ഫി സുദൂറുഹും, അവരുടെ നെഞ്ചകങ്ങൾ ഹൃദയങ്ങൾ ഒളിച്ചു വെക്കുന്നതോ, അക്ബർ, അതിഗുരുതരമായ കാര്യങ്ങളാണ് എന്നും ഓർക്കണം. ഖദ് തീർച്ചയായും, ബയ്യന്ന നാം വ്യക്തമാക്കി തരുന്നു, ലക്കും നിങ്ങൾക്ക്, അൽ ആയാത് ഈ സൂക്തങ്ങൾ, ഈ സൂക്തങ്ങളിലൂടെ ചില രഹസ്യങ്ങൾ, ചില യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. ഇൻ കുന്തും തഅഖിലൂൻ, നിങ്ങൾ കാര്യം ഗ്രഹിക്കുന്നവരാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ഉണർത്തുന്നത്. പിന്നെ ആരോടാണ് അവർക്ക് സ്നേഹം? അവർ പലപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട്, വിശ്വാസികളെക്കാളും മക്കയിലെ ബഹുദൈവവാദികളോടാണ് അവർക്ക് ഇഷ്ടം. യഥാർത്ഥത്തിൽ ഇവരും വേദക്കാരും ഏകദൈവ വിശ്വാസികളാണല്ലോ, പക്ഷെ അവർക്ക് ബഹുദൈവവാദികളോടാണ് ഇഷ്ടം. നീതി നടപ്പിലാക്കുന്ന പ്രവാചകനേക്കാളും അവർക്ക് അനീതിയുടെ വക്താക്കളോടാണ് ഇഷ്ടം എന്നതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. തുടർന്ന് അള്ളാഹു തആല 119-ാമത്തെ ആയത്തിലൂടെ ഇസ്ലാമിക സമൂഹം അവരോട് സ്വീകരിക്കുന്ന സമീപനവും അവർ ഇസ്ലാമിക സമൂഹത്തോട് സ്വീകരിക്കുന്ന സമീപനവും തമ്മിൽ താരതമ്യം ചെയ്ത് പറയുകയാണ് 119-ാമത്തെ ആയത്തിൽ. أعوذ بالله من الشيطان الرجيم ها أنتم أولئك تحبونهم ولا يحبونكم وتؤمنون بالكتاب كله وإذا لقوكم قالوا آمنا وَإِذَا خَلَوْا عَمُّوا عَلَيْكُمُ الْأَنَامِلَ مِنَ الْغَيْظِ قُلْ مُوتُوا بِغَيْظِكُمْ إِنَّ اللَّهَ عَلِيمٌ بِذَاتِ الصُّدُورِ. അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ട് വിഭാഗങ്ങളുടെയും പരസ്പരമുള്ള ഇടപെടലുകളെ ചേർത്ത് പറയാണ്. ഈ രണ്ട് വിഭാഗങ്ങളും വിശ്വാസികളും അവിശ്വാസികളുമായ ആളുകൾ, വിശ്വാസികൾ അവരോട് എങ്ങനെ പെരുമാറുന്നു, അതേസമയത്ത് അവിശ്വാസികൾ വിശ്വാസികളോട് എങ്ങനെ പെരുമാറുന്നു എന്നതാണ്. ഹാ അന്തും ഉലായി എന്നാണ് തുടക്കം. ഹാ, അതൊരു ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരു ഉണർത്തലിന്റെ പ്രയോഗമാണ്. ഹാ ഏ അന്തും നിങ്ങൾ, ഉലായി ഹാ ഉലായിയുടെ ഭാഗം തന്നെയാണ് ഇക്കൂട്ടർ എന്ന് പറയാം. നിങ്ങളാകുന്ന ഇക്കൂട്ടരുണ്ടല്ലോ, ഹാ ഉല ഹാ അന്തും ഹാ ഉല ഏ നിങ്ങളാകുന്ന ഇക്കൂട്ടരുണ്ടല്ലോ, നിങ്ങളോട് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ സമീപനം എന്താണ്? തുഹിബ്ബൂനഹും അഹബ്ബ യുഹിബ്ബു, സ്നേഹിച്ചു ഇഷ്ടപ്പെട്ടു. തുഹിബ്ബൂന, നിങ്ങൾ സ്നേഹിക്കുന്നു, നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഹും, അവരെ. നിങ്ങൾ സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കും അല്ലെ, കരള് പറിച്ചു കൊടുക്കുന്ന ആത്മാർത്ഥതയോടുകൂടിയാണ് നിങ്ങൾ സ്നേഹിക്കുക. തുഹിബ്ബൂനഹും, എന്നാൽ അവർക്ക് നിങ്ങളോടുള്ള സമീപനം എന്താണ്? വലാ യുഹിബ്ബൂനക്കും. വലാ യുഹിബ്ബൂൻ, അവർ സ്നേഹിക്കുന്നില്ലല്ലോ. കും, നിങ്ങളെ സ്നേഹിക്കാൻ അവർ സന്നദ്ധമാകുന്നില്ല, എന്നിട്ടും നിങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കുന്നു. കാരണം നിങ്ങൾ കരാറിനെയും സന്ധി വ്യവസ്ഥകളെയും ഒക്കെ വിലമതിക്കുന്നവരാണ്. നിങ്ങളൊരു പ്രബോധക സംഘമാണ്. അതിനാൽ അവർ പരമാവധി സത്യത്തിലേക്ക് തിരിച്ചെത്തണം എന്നുള്ള ഗുണകാംക്ഷാപരമായ നിലപാടാണ് നിങ്ങളിൽ നിന്ന് എപ്പോഴും ഉണ്ടാകാം. അതിനാൽ തുഹിബ്ബൂനഹും, നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു. വലാ യുഹിബ്ബൂനക്കും, അവരോ നിങ്ങളെ സ്നേഹിക്കുന്നില്ല. മാത്രമല്ല, നിങ്ങളുടെ ഈ സ്നേഹത്തെ പലപ്പോഴും അവർ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നതും കാണാം. പിന്നെ വതുഅ്മിനൂന ബിൽ കിതാബിക്കുള്ളി, വതുഅ്മിനൂൻ, നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ബിൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ, കുല്ലിഹി, സകല വേദങ്ങളിലും നിങ്ങൾ വിശ്വസിക്കുന്നു അല്ലെ. പൂർവ്വവേദങ്ങളിലും ഇപ്പോൾ വിശുദ്ധ ഖുർആനിലും വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ. എല്ലാ വേദത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നു. മാത്രമല്ല, വേദത്തെ മുഴുവനായും നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അവതരിച്ച വേദം മുഴുവനായും നിങ്ങൾ വിശ്വസിക്കുന്നു എന്നും ഇതിന് വ്യാഖ്യാനമുണ്ട്. എല്ലാ വേദങ്ങളും വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് അവതരിച്ച ഖുർആനാകുന്ന വേദത്തെ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എന്താ ഇങ്ങനെ പറയാൻ കാരണം? യഹൂദികൾ അവർക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം സ്വീകരിച്ചു വേദഗ്രന്ഥത്തിൽ നിന്ന്, കൂട്ടിച്ചേർത്തു പലതും, വെട്ടിമാറ്റുകയും ചെയ്തു പലതും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിച്ച സമ്പൂർണ്ണ വേദഗ്രന്ഥം അത് പൂർണ്ണമായ നിലയിൽ തന്നെ നിലനിൽക്കുകയും പ്രയോഗവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണല്ലോ ഇസ്ലാം പൂർണ്ണമാകുന്നത്. അതേപോലെ തന്നെ വേദം സമ്പൂർണമായി അവതരിക്കുന്നതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. നേരത്തെ നസീബം മിനൽ കിതാബ് എന്ന പ്രയോഗം വെച്ചുകൊണ്ട് നമ്മളിത് പഠിച്ചിരുന്നു അല്ലെ. അല്ലദീന ഊത്തു നസീബം മിനൽ കിതാബ്, വേദഗ്രന്ഥത്തിൽ നിന്ന് ഒരു വിഹിതം നൽകപ്പെട്ടവർ എന്ന പ്രയോഗം വിശദീകരിച്ചുകൊണ്ട് നമ്മളത് മനസ്സിലാക്കിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ സകല വേദത്തിലും വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച വേദം പൂർണ്ണമായും വിശ്വസിക്കുന്നു. അപ്പൊ അവർ അങ്ങനെയല്ല എന്ന് അവിടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം. പിന്നെ എന്താണ് അവരുടെ പെരുമാറ്റ രീതികൾ? വഇദാ ലഖൂക്കും, ലഖിയ കണ്ടുമുട്ടി, വഇദാ ലഖൂക്കും, അവർ നിങ്ങളെ കണ്ടുമുട്ടിയാൽ, ഖാലു, അവരുടനെ പറയും, ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഇസ്ലാമുമായി ബന്ധപ്പെട്ട നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് അപ്പൊ അവർ പങ്കുവെക്കുന്നത്. വഇദാ ഖലൌ, ഖല തനിച്ചായി, വഇദാ ഖലൌ, അവർ തനിച്ചായാൽ, ഒറ്റക്കാകുമ്പോ, അവർ മാത്രം, അവരുടെ ഗ്യാങ് മാത്രം ഒരുമിച്ച് കൂടിയാലോ, അല്ലു അലൈക്കുമുൽ അനാമില മിനൽ ഗൈം, അല്ല കടിച്ചു, അല്ലു അവർ കടിക്കും, അലൈക്കും നിങ്ങൾക്കെതിരിൽ, അൽ അനാമിൽ വിരല് കടിക്കും, ഉന്മുല വിരലാണ്, അനാമിൽ വിരലുകൾ, അവരിങ്ങനെ വിരല് കടിച്ചു തുപ്പുന്നുണ്ടാവും. എന്താ കാരണം? മിനൽ ഗൈർ, കോപത്താൽ, നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ട് വിരല്, സ്വന്തം വിരല് കടിച്ചു തുപ്പുക. അതൊരു പ്രയോഗമാണ്, ദേഷ്യം അമിതമാകുമ്പോ വിരല് കടിച്ചു തുപ്പുന്നു എന്ന്. അപ്പൊ ആ നിലപാടാണ് അവർ സ്വീകരിക്കുക. നിങ്ങളോടൊപ്പം ആകുമ്പോ ആമന്ന പറയും, എന്നാൽ നിങ്ങളിൽ നിന്ന് മാറി അവര് മാത്രമാകുമ്പോ അവർ ദേഷ്യം കൊണ്ട് നിങ്ങൾക്കെതിരിൽ വിരല് കടിച്ചു തുപ്പും. നേരത്തെ ഇതേ ശൈലി അൽബഖറയുടെ ആദ്യ ഭാഗത്ത് നമ്മൾ പഠിച്ചു, ഓർക്കുന്നില്ലേ? വഇദാ ഖലൌ ഇലാ ശയാത്തീനിഹിം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ, വിശ്വാസികളെ കാണുമ്പോൾ വിശ്വസിച്ചിരിക്കുമെന്ന് പറയുകയും അവർ അവരുടേതായ കൂട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾ അവരെ പരിഹസിച്ചതാണ് എന്ന് പറയുകയും ചെയ്യുന്ന കപടന്മാരെ കുറിച്ച് പഠിച്ചിരുന്നു. ഇതേ പ്രകൃതമാണ് യഹൂദികൾ അന്ന് മദീനയിൽ വിശ്വാസികളോട് പ്രകടിപ്പിച്ചത് എന്നാണ് പറയുന്നത്. അള്ളാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തുകയാണ്, ഖുൽ നബിയെ, താങ്കൾ അവരോട് പറയും, മൂത്തു ബി ഗൈളിക്കും, മുത്ത് മരിക്കും, മൂത്തു നിങ്ങൾ മരിച്ചോളൂ, ബി ഗൈളിക്കും നിങ്ങളുടെ കോപവുമായിട്ട് നിങ്ങൾ മരിച്ചോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ തന്നെ നശിച്ചോളൂ, നിങ്ങൾ മനസ്സ് തുറക്കാതെ, നന്മയെ സ്നേഹിക്കാതെ, പ്രവാചകനെ പിന്തുണക്കാതെ ഈ ദുഷിച്ച മനസ്സുമായിട്ട് തന്നെ ജീവിച്ച് നിങ്ങൾ സ്വയം നാശം ഉറപ്പുവരുത്തും. മൂത്തു ബി ഗൈളിക്കും, നിങ്ങളുടെ കോപവുമായിട്ട് നിങ്ങൾ മരിച്ചോളൂ. ഇന്നല്ലാഹു അലീമും ബിദാതി സുദൂർ, നിശ്ചയം അള്ളാഹു തആല അലീം, സകലം അറിയുന്നവനാണ്. ബിദാതി സുദൂർ, ഹൃദയങ്ങളിൽ, നെഞ്ചകങ്ങളിൽ ഉള്ളതിനെ അറിയുന്നവനാകുന്നു അള്ളാഹു എന്ന് ഇവിടെ ചേർത്ത് പറയാം. ഒന്നുകൂടി അർത്ഥം ശ്രദ്ധിക്കാം. ഹാ അന്തും ഉലായി, നിങ്ങളാകുന്ന ഇക്കൂട്ടർ വിശ്വാസികളെ നിങ്ങളോടാണ് പറയാനുള്ളത്. തുഹിബ്ബൂനഹും, നിങ്ങൾ അവരെ, വേദക്കാരെ സ്നേഹിക്കുന്നു. വലാ യുഹിബ്ബൂനക്കും, എന്നാൽ അവരോ നിങ്ങളെ സ്നേഹിക്കുന്നില്ല ആത്മാർത്ഥമായിട്ട്. വതുഅ്മിനൂന, നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. ബിൽ കിതാബി കുല്ലി, സകല വേദങ്ങളിലും വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച വേദത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു. വഇദാ, എന്നാൽ വഇദാ ലഖൂക്കും, അവർ നിങ്ങളെ കണ്ടുമുട്ടുമ്പോൾ അവരുടെ നിലപാട് ഖാലു ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നതാണ്. വഇദാ ഖലൌ, എന്നാൽ അവർ തനിച്ചാകുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? അല്ലു അലൈക്കുമുൽ അനാമില മിനൽ ഗൈൽ, അല്ലു അവർ കടിക്കുന്നു. അലൈക്കും നിങ്ങൾക്കെതിരിൽ, അൽ അനാമിൽ വിരലുകൾ കടിക്കുന്നു. മിനൽ ഗൈൽ കോപത്താൽ, നിങ്ങളോടുള്ള കോപത്താൽ വിരല് കടിച്ചുകൊണ്ടിരിക്കുന്നു. ഖുൽ നബിയെ പറയൂ, മൂത്തു ബി ഗൈളിക്കും, നിങ്ങൾ നിങ്ങളുടെ കോപവുമായിട്ട് മരിച്ചോളൂ, അതാണ് നിങ്ങൾക്ക് നല്ലത്. മൂത്തു ബി ഗൈളിക്കും. ഇന്നല്ലാഹു അലീമും ബിദാതി സുദൂർ, എന്നാൽ ഓരോ മനുഷ്യന്റെയും ഹൃദയങ്ങളിൽ എന്താണുള്ളത് എന്നത് അള്ളാഹു നന്നായി അറിയുന്നു. കുതന്ത്രങ്ങൾ അള്ളാഹു അറിയുന്നുണ്ട്, വഞ്ചനകൾ അറിയുന്നുണ്ട്, പല വിധത്തിലുള്ള കൃത്രിമങ്ങൾ അള്ളാഹു അറിയുന്നുണ്ട്. ആത്മാർത്ഥമായ സ്നേഹം വെച്ചു പുലർത്തുന്നവരെയും അള്ളാഹു സുബ്ഹാനഹു തആല അറിയുന്നുണ്ട് എന്ന് ഉണർത്തിക്കൊണ്ട് അള്ളാഹു തആല ഈ സൂക്തം ഇവിടെ അവസാനിപ്പിക്കാൻ, ഇനി ഒരു ആയത്തുകൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട പരാമർശം തന്നെയാണ് വരുന്നത് എന്ന് കാണാം. ഏതായാലും വേദസമൂഹത്തിൽ വിശുദ്ധരായ ആളുകളുണ്ട്, അതേസമയത്ത് ഭയപ്പെടേണ്ട ആളുകളും ഉണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല വളരെ വ്യക്തമായി തന്നെ നമുക്ക് മുമ്പിൽ ഇവിടെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല ഒരു സമൂഹം എന്ന നിലയ്ക്ക് നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ നല്ല ജാഗ്രതയും ദീർഘവീക്ഷണവും പ്രബോധകന്റെ മനസ്സും കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നാളെ ഇൻഷാ അല്ലാ ഇസ്ലാമിക സമൂഹം പെരുന്നാൾ ആഘോഷിക്കുകയാണ്. നമ്മളും പെരുന്നാൾ ആഘോഷത്തിലേക്ക് പ്രവേശിക്കാൻ, ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം നാം പെരുന്നാളിലേക്ക് പ്രവേശിക്കുന്നു. വീടുകളിൽ തന്നെ ആയിരിക്കും നാളെ നമ്മൾ പെരുന്നാൾ നമസ്കരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഫിത്ര് സക്കാത്ത് ഇനിയും പൂർത്തീകരിക്കാൻ ഉള്ളവർ എത്രയും വേഗം അതിനുവേണ്ടി ഒരുക്കങ്ങൾ നടത്തിയിട്ട് ഫിത്ര് സക്കാത്ത് നൽകാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇൻഷാഅല്ലാ നാളെ നമുക്ക് ദർസെ ഖുർആനിന്റെ സ്ഥിരം ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. പലർക്കും അതിൽ വിഷമം ഉണ്ടാവും. കാരണം നമ്മുടെ ഈ ക്ലാസ് ഇത്രയും സജീവമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ദിനചര്യയായിട്ട് മാറിക്കഴിഞ്ഞ ഈ ക്ലാസ് ഇല്ലാതാകുമ്പോൾ പ്രയാസമാണ്. എന്നാലും പെരുന്നാളിന്റെ ഒരു പ്രത്യേകമായ തിരക്കും അവസ്ഥയും പരിഗണിച്ചുകൊണ്ട് മാറ്റിവെക്കാൻ നമുക്ക് തീരുമാനിക്കേണ്ടി വന്നിരിക്കുന്നു. എന്നാൽ നാളെ തന്നെ നമുക്ക് മറ്റൊരു പെരുന്നാൾ സമ്മാനം, നമ്മുടെ ലൈഫ് കെയർ സംവിധാനം നമുക്ക് വേണ്ടിയിട്ട് നൽകുന്നുണ്ട്. അത് വലിയ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഈദ് സയീദ് എന്ന പേരിൽ ഇൻഷാ അല്ലാ നാളെ മഗ്‌രിബിന് ശേഷം, നാളെ പെരുന്നാളിന്റെ ദിവസം മഗ്‌രിബിന് ശേഷം 7 മണിയോടുകൂടി വീട്ടിലെ എല്ലാ അംഗങ്ങളും ഈ പരിപാടിയിൽ സംബന്ധിക്കണം. ഇത് നമ്മുടെ ഒരു കുടുംബ സംഗമമാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന്റെ കലാമ് പഠിക്കാനുള്ള നമ്മുടെ ഈ പരിശ്രമത്തില് ഏറ്റവും മഹത്തരമായ സന്തോഷകരമായ ഒരു ഒത്തുചേരലാണിത്. അതിനാൽ പരമാവധി നമ്മുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഈ സന്ദേശം പകർന്നു കൊടുക്കണം. നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ലിങ്ക് എത്തിക്കാൻ ശ്രദ്ധിക്കണം. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ സാരോപദേശങ്ങൾ ഇൻഷാഅള്ളാ അല്പ സമയങ്ങളിൽ, ചുരുങ്ങിയ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഇൻഷാഅള്ളാ. പാളയം ഇമാം സുഹൈബ് മൗലവി, അതുപോലെ പ്രഗത്ഭനായ നമ്മള് യൂട്യൂബിലൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന, സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന അൻസാർ നെന്മണ്ട, അതുപോലെ മുനീർ ഹുദവി, ഷിഹാബ് പൂക്കോട്ടൂർ, കെ സുഹറ സാഹിബ തുടങ്ങി പ്രഗത്ഭരായ പണ്ഡിതന്മാര് നമ്മുടെ കൂടെ സംവദിക്കുന്നുണ്ട്. അതുപോലെ ചെറിയ പാട്ടും പരിപാടിയും ഒക്കെ ആയിട്ട് ഇൻഷാഅള്ളാ വളരെ സന്തോഷകരമായിട്ട് നാളെ നമുക്ക് ഇങ്ങനെ ഇതേ പ്ലാറ്റ്ഫോമിൽ പെരുന്നാൾ ആഘോഷിക്കണം. ഇതൊക്കെയാണല്ലോ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ സന്തോഷങ്ങൾ. അതുമാത്രമല്ല, നിറഞ്ഞു നിൽക്കുന്ന ആ സദസ് നമുക്ക് അള്ളാഹുവോട് പ്രാർത്ഥിക്കണം നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ. അതുപോലെ നമ്മൾ അകപ്പെട്ടിരിക്കുന്ന ഗുരുതരമായ പ്രതിസന്ധിയിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ മഹത്തായ മജ്ലിസിൽ കൂടിയിരുന്നു കൊണ്ട് അള്ളാഹുവോട് തേടേണ്ടതുണ്ട്. നമുക്ക് വലിയൊരു ആശ്വാസ വാർത്ത ഇന്നലെ കിട്ടേണ്ടായി. തിരുവനന്തപുരത്തെ ഒരു ഉമ്മ ഇന്നലെ ഒരു വിവരം അറിയിച്ചിട്ടുണ്ട്. ആ മകൻ, അവരുടെ ഒരു മകൻ ബൈക്ക് ആക്സിഡന്റിൽ പെട്ട് ഗുരുതരമായ അവസ്ഥയിലായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് അൽഹംദുലില്ല ഒരുപാട് മെച്ചപ്പെട്ട് വന്നിരിക്കുന്നു. അന്ന് നമ്മളെല്ലാവരും കൂടിയിട്ട് പ്രാർത്ഥിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ആ സഹോദരിയുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മളൊക്കെ പ്രാർത്ഥിച്ചു. ഷംല ഹബീബ് എന്നാണ് സഹോദരിയുടെ പേര്. അത് പ്രത്യേകം എല്ലാ സഹോദരങ്ങളുമായിട്ടും പങ്കുവെക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയും പ്രാർത്ഥിക്കണം എന്നുകൂടി ആവശ്യപ്പെട്ടിരിക്കുന്നു. പടച്ച തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവനെ, അനുഗ്രഹീതമായ റമദാൻ ഞങ്ങളിൽ നിന്ന് നിന്നിലേക്ക് തിരിച്ചെത്തുകയാണല്ലോ റബ്ബെ. റമദാനിനെ ഞങ്ങൾക്ക് നീ അനുകൂല സാക്ഷ്യമാക്കണേ റബ്ബെ, പ്രതികൂല സാക്ഷ്യമാക്കല്ല റബ്ബെ. ഞങ്ങളുടെ ഈ റമദാൻ ലോക്ക്ഡൌണിലായിരുന്നു, പലവിധ പ്രതിസന്ധികളിലുമായിരുന്നു, പുറം ലോകം അടഞ്ഞു കിടക്കുകയാണെങ്കിലും ഞങ്ങളുടെ മനസ്സുകൾ പടച്ചവനെ നിന്റെ മുമ്പിൽ പരിപൂർണമായും തുറന്നു വെച്ചുകൊണ്ട് ഞങ്ങൾ നിന്നോട് ഒരുപാട് തേടിയിട്ടുണ്ട്. ഞങ്ങൾ തൗബ ചെയ്തിട്ടുണ്ട്, ഇസ്തിഗ്ഫാറിന് വേണ്ടി തേടിയിട്ടുണ്ട് റബ്ബെ, നിന്റെ കാരുണ്യത്തിന് വേണ്ടി തേടിയിട്ടുണ്ട്, സ്വർഗപ്രവേശത്തിന് വേണ്ടി തേടിയിട്ടുണ്ട്. പടച്ചവനെ ഞങ്ങളുടെ തൗബ സ്വീകരിച്ച് ഞങ്ങൾക്ക് വിശുദ്ധി നൽകി അനുഗ്രഹിക്കണേ റബ്ബെ. പടച്ചവനെ നിന്റെ അടുക്കൽ സന്തോഷപൂർവ്വം എത്തിച്ചേരുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബെ. ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഒരുപാട് ആവശ്യങ്ങൾ നിന്റെ മുമ്പിൽ നിരന്തരം ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. നാഥ, എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്ന റബ്ബെ, ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ എളുപ്പമാക്കി തരണേ റബ്ബെ. കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കാം, മക്കളുടെ പഠനവും അതുപോലെ അവരുടെ ഭാവിയും അവരുടെ ജോലിയും, അവർക്ക് നല്ല ഇണയ ലഭിക്കണം എന്നുള്ള ആഗ്രഹവും സ്വന്തമായൊരു വീടും ജോലിയും ഇങ്ങനെ തുടങ്ങിയിട്ട് ഉള്ള ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിലുപരി പടച്ചവനെ പരലോകവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ റബ്ബെ, എല്ലാം സ്വീകരിച്ച് ഉത്തരം ചെയ്യണേ നാഥ. രോഗികളായി അവശരായി പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരങ്ങളുണ്ട് റബ്ബെ, അവർക്കെല്ലാം പൂർണ്ണ ശിഫ നൽകണേ റബ്ബെ. റമദാൻ പൂർത്തിയാകുന്ന ഈ ഘട്ടത്തില് പടച്ചവനെ ഞങ്ങൾ നേടിയെടുത്ത നന്മകൾ നിലനിർത്തിക്കൊണ്ട് ഇസ്തിഖാമത്തോടുകൂടി ജീവിതത്തിൽ പ്രവേശിക്കുവാനും വിശുദ്ധിയോടുകൂടി മുന്നേറുവാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബെ. ഈ മഹത്തായ ഖുർആൻ പഠന സംരംഭത്തോട് ചേർന്ന് നിന്ന് ഈമാനിനെ ശക്തിപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബെ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ മക്കളെയും ബന്ധുമിത്രാദികളെയും എല്ലാം ഈ മഹത്തായ സ്വർഗീയ സുന്ദരമായ ഈ മരുപ്പച്ചയിൽ, ഈ സമാധാനത്തിന്റെ ശാദ്വലമായ ഈ സന്ദർഭത്തിലേക്ക് ഒരുമിച്ച് കൂട്ടുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്തത് തവ്വാബുർ റഹീം وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله